الحمد لله، نحمده ونستعينه ونستغفره، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. بهمني رأي سهودر انغلي الله سبحانه وتعالى دين الإسلام ايري برادان نلقبتا ദീനിന്റെ മഹത്തരമായ അടയാളങ്ങളിലൊന്നാണ് മസ്ജിദുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ 18 സ്ഥലങ്ങളിൽ മസ്ജിദുകളെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. മസ്ജിദുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ പരിഗണന ബോധ്യപ്പെടുത്തുന്ന കാര്യങ്ങളിലൊന്നാണ് അല്ലാഹുവിന്റെ ഭവനങ്ങൾ അള്ളാഹുവിലേക്ക് ചേർത്തുകൊണ്ട് അവന്റെ ഭവനങ്ങൾ എന്നാണ് മസ്ജിദുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ചത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു തആല പറയുന്നു, അന്നൽ മസാജിദ ലില്ലാഹ്, മസ്ജിദുകൾ അവ അള്ളാഹുവിന്റേതാണ്. ആകാശഭൂമികളിലുള്ള എല്ലാം അള്ളാഹുവിന്റേതാണ്, എന്നാൽ അവക്കിടയിൽ നിന്ന് മസ്ജിദുകളെ അള്ളാഹു പ്രത്യേകം എടുത്തു പറയുകയാണ്. وأن المساجد لله، مسجدك الله وندي داغنو، فلا تدعوا مع الله أحدا، أدنا لنقل الله سبحانه وتعالى أبنور ربما متر عليهم نقل ولي تبرارتي كرد. مسجدك الكل برادان يوم الله ون عبادة جيون ندنم أبنور برارتي كندنم وندي يعني دو بدتو يرتبطي دي كندي ينم ഈ ആയത്ത് നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ മസ്ജിദുകളെ കുറിച്ച് ബുയൂത്തുല്ലാഹ്, അല്ലാഹുവിന്റെ ഭവനങ്ങൾ എന്ന് വിശേഷിപ്പിച്ചതായി ധാരാളം കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹ, ഓരോ നാടുകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടമുള്ള, അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ സ്ഥലം ആ നാട്ടിലെ മസ്ജിദുകളാണ്. വഅബ്ഗദുൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹ, ഓരോ നാടുകളിലും അവിടെയുള്ളതിൽ ഏറ്റവും അള്ളാഹുവിന് ദേഷ്യമുള്ള സ്ഥലം അങ്ങാടികളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്ത് ചെയ്യുന്നതിനു വേണ്ടി, അവന്റെ ദിക്ർ, അവനെക്കുറിച്ചുള്ള സ്മരണ പുതുക്കുന്നതിനു വേണ്ടി, അവനോട് പ്രാർത്ഥിക്കുന്നതിനു വേണ്ടി പടുത്തുയർത്തപ്പെട്ടിട്ടുള്ള മസ്ജിദുകളാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലങ്ങൾ. എന്നാൽ ദുനിയാവിനു വേണ്ടി മത്സരിക്കുന്ന ചതിയും വഞ്ചനയും പരസ്പരമുള്ള മോശമായ വാക്കുകൾ ഉയർന്നു കേൾക്കുന്ന അങ്ങാടികൾ നാടുകളിൽ അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള സ്ഥലങ്ങളിൽപ്പെട്ടതാണ്. സഹോദരങ്ങളെ, നമ്മുടെ സമയങ്ങൾ, ഓരോ ദിവസവും നാം ചിലവഴിക്കുന്ന നമ്മുടെ സമയങ്ങൾ
അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലങ്ങളിലാണോ, അതല്ല അവന് ഏറ്റവും ഉറപ്പുള്ള സ്ഥലങ്ങളിലാണോ ഏറ്റവും കൂടുതൽ സമയം നാം ചെലവഴിക്കുന്നത് എന്ന് നാം സ്വയം ചോദിക്കേണ്ടതുണ്ട്. മസ്ജിദുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയ പ്രാധാന്യം വിശുദ്ധ ഖുർആനിലെ ആയത്തുകളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടും. അള്ളാഹു ചോദിക്കുകയാണ്, വമൻ അസ്ലമു മിമ്മൻ മനഅ മസാജിദ അല്ലാഹി അൻ യുസ്കറ ഫീ ഇസ്മു വസഅ ഫീ ഖറാബിഹാ. മനുഷ്യരുടെ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ മസ്ജിദുകളിൽ അവിടെ അള്ളാഹുവിന്റെ മസ്ജിദുകളിൽ അള്ളാഹുവിനെ സ്മരിക്കുന്നത് തടസ്സപ്പെടുത്തുകയും മസ്ജിദുകൾ തകർക്കുന്നതിനു വേണ്ടി പരിശ്രമിക്കുകയും അവിടെയുള്ള ഇബാദത്തുകൾ തടുക്കുന്നതിനു വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നവരെക്കാൾ അതിക്രമിയായി മറ്റാരാണുള്ളത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുകയാണ്. വമൻ അദ്ലം, ജനങ്ങളിൽ ഇതിനേക്കാൾ വലിയ അതിക്രമി ആരുണ്ട്? അള്ളാഹുവിന്റെ മസ്ജിദ് തകർക്കുന്നതിനും അവന്റെ മസ്ജിദുകളിൽ ഇബാദത്ത് നടത്തുന്നത് തടസ്സപ്പെടുത്തുന്നതിനും വേണ്ടി ശ്രമിക്കുന്നവരെക്കാൾ വലിയ അതിക്രമിയായി മറ്റാരാണുള്ളത് എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു, മാ കാന ലഹും അൻ യദ്ഖുലൂഹാ ഇല്ലാ ഖായിഫീൻ. മസ്ജിദുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് അള്ളാഹുവിനോട് വിനയമുള്ളവരായിക്കൊണ്ട് മസ്ജിദിനെ ആദരിക്കുന്നവരായിക്കൊണ്ട് മാത്രമായിരുന്നു അവർ അവിടേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നത്. എന്നാൽ അത് തകർക്കാൻ ശ്രമിക്കുകയും അവിടെ ദിക്റുകൾ തടയാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരെക്കാൾ ഗുരുതരമായ തെറ്റ് ചെയ്തവരാരുണ്ട്. ലഹും ഫിദ്ദുനിയ ഖിസ്യുൻ, ദുനിയാവിൽ അവർക്ക് എന്തെല്ലാം സ്ഥാനങ്ങളുണ്ട് എങ്കിലും എന്തെല്ലാം പദവികളുണ്ട് എങ്കിലും അള്ളാഹുവിന്റെ മസ്ജിദുകൾക്കെതിരെ തിരിയുന്നവർ ലഹും ഫിദ്ദുനിയ ഖിസ്യുൻ, അവർക്ക് ദുനിയാവിൽ തനിച്ച അപമാനമാണുള്ളത്. വലഹും ഫിൽ ആഖിറത്തി അദാബുൻ അദീം, പരലോകത്താകട്ടെ അങ്ങേറ്റം വേദനാജനകമായ ശിക്ഷയാണ് അവരെ കാത്തിരിക്കുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, മസ്ജിദുകൾ പരിപാലിക്കുന്നവർ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഭവനത്തിന്റെ കാര്യമാണ് ഏറ്റെടുത്തിരിക്കുന്നത് എന്ന ഓർമ്മയും ബോധ്യവും അവരുടെ മനസ്സുകളിൽ എപ്പോഴും ഉണ്ടാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഇന്നമാ യഅമുറു മസാജിദ അല്ലാഹ് മൻ ആമന ബില്ലാഹി واليوم الاخر واقام الصلاه واتى الزكاه ولم يخش الا الله. അല്ലാഹുവിന്റെ ഭവനങ്ങൾ പരിചരിക്കാൻ മസ്ജിദുകൾ പരിചരിക്കാൻ അവിടെയുള്ള കാര്യങ്ങൾ നോക്കി നടത്താൻ അർഹതയുള്ളവർ അവരാരു മാത്രമാണ്? അല്ലാഹുവിൽ യഥാരൂപത്തിൽ വിശ്വസിക്കുകയും പരലോകത്തിൽ വിശ്വസിക്കുകയും നിസ്കാരം യഥാരൂപത്തിൽ നിലനിർത്തുകയും സകാത്ത് നൽകുകയും അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും ഭയക്കാതിരിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങൾ അവരാണ് അള്ളാഹുവിന്റെ മസ്ജിദുകൾ പരിചരിക്കേണ്ടത്. ഫഅസാ ഉലൈക അൻ യകൂനു മിനൽ മുഹ്തദീൻ, ആ കൂട്ടർ അള്ളാഹു ഹിദായത്ത് നൽകിയവരിൽ അവർ ഉൾപ്പെടുക തന്നെ ചെയ്യുന്നതാണ് എന്ന് അള്ളാഹു ഉറപ്പ് നൽകുകയാണ്. സഹോദരങ്ങളെ, മസ്ജിദുകൾ പരിചരിക്കുക എന്നത് മഹത്തരമായ ഇബാദത്താണ്. എങ്ങനെയാണ് മസ്ജിദിന്റെ പരിചരണം? മസ്ജിദ് നിർമ്മിക്കുക എന്നത് അതിൽപ്പെട്ടതാണ്. അവിടെയുള്ള കാര്യങ്ങൾ നോക്കി നടത്തുക എന്നത് അതിൽപ്പെട്ടതാണ്. മസ്ജിദ് വൃത്തിയിൽ കൊണ്ടു നടക്കാൻ ശ്രദ്ധിക്കുക എന്നത് അതിൽപ്പെട്ടതാണ്. അവിടെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും അവിടേക്ക് വേണ്ട കാര്യങ്ങളിൽ എപ്പോഴും പരിഗണന ഹൃദയത്തിൽ വെക്കുകയും ചെയ്യുക എന്നത് അതിൽപ്പെട്ടതാണ്. മസ്ജിദുകളിലെ നിസ്കാരവും അവിടേക്ക് ധാരാളമായി വരുന്നതുമെല്ലാം ഈ പറഞ്ഞ മസ്ജിദിന്റെ പരിചരണത്തിൽ ഉൾപ്പെടുന്നതാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാൻ സാധിക്കും. മാത്രമല്ല, സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും മസ്ജിദിലേക്ക് കയറി വരുമ്പോൾ ഈ കാണുന്ന സ്ഥാനത്തിനോട് സ്ഥലത്തിനോട് ആദരവും ബഹുമാനവും ഉള്ളവരായിക്കൊണ്ടായിരിക്കണം ഇവിടേക്ക് കയറി വരേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ലേ, ذلك ومن يعظم شعائر الله فإنها من تقوى القلوب. ആരെങ്കിലും അള്ളാഹുവിന്റെ ദീനിന്റെ അടയാളങ്ങൾ അവയെ ആദരിക്കുന്നുണ്ട് എങ്കിൽ അത് അവന്റെ ഹൃദയത്തിലെ തഖ്വയുടെ ഭാഗമാണ്, അള്ളാഹുവിനോടുള്ള സൂക്ഷ്മതയുടെ ഭാഗമാണ്. ഈ ആയത്ത് അവതരിക്കപ്പെട്ടത് ഹജ്ജിനു വേണ്ടി അറുക്കാൻ കൊണ്ടുപോകുന്ന ബലിമൃഗങ്ങളുടെ കാര്യത്തിലാണ്. അവയെ ഒരാൾ പരിചരിക്കുകയും ശ്രദ്ധിക്കുകയും ഉപദ്രവിക്കാതിരിക്കുകയും അവയെ ആദരവോടുകൂടി കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ അത് അള്ളാഹുവിനോടുള്ള തഖ്വയിൽപ്പെട്ടതാണ് എന്നാണ് അള്ളാഹു അറിയിക്കുന്നത്. അപ്പോൾ സഹോദര, അള്ളാഹുവിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട മസ്ജിദുകൾ, അള്ളാഹുവിന്റെ ഭവനങ്ങൾ എത്രമാത്രം ആദരവോടുകൂടിയായിരിക്കണം നാം അവിടെ പ്രവേശിക്കുകയും അവിടെ സമയം ചെലവഴിക്കുകയും ചെയ്യേണ്ടത്. മറ്റെവിടെയെങ്കിലും കയറിപ്പോകുന്നത് പോലെയല്ല. നിങ്ങൾക്ക് വലിയ പ്രാധാന്യം കൽപ്പിക്കുന്ന വലിയ സമ്പന്നനോ പ്രമാണിയോ നേതാവോ ആയ ഒരാളുടെ വീട്ടിൽ അതിഥിയായി നിങ്ങൾ കയറി ചെന്നാൽ എത്ര ശ്രദ്ധയോടുകൂടിയായിരിക്കും ആളുകൾ ഇരിക്കുക. എന്നാൽ സഹോദരങ്ങളെ, ഇത് അള്ളാഹുവിന്റെ ഭവനമാണ്. മസ്ജിദുകൾ അള്ളാഹുവിന്റെ വീടുകളാണ്. ആ ഭവനങ്ങളിൽ ഏറ്റവും ഗൗരവമുള്ള, ഏറ്റവും ആദരവോടുകൂടി ഇരിക്കുക എന്നത് മുസ്ലിമീങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ പെട്ടതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല മസ്ജിദിലേക്ക് വരുന്ന സന്ദർഭത്തിൽ വരെ പല കാര്യങ്ങളും ശ്രദ്ധിക്കാൻ കൽപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, യാ ബനി ആദം, ആദമിന്റെ മക്കളെ, മനുഷ്യരെ, ഖുദു സീനതകും ഇൻദ കുല്ലി മസ്ജിദ്, മസ്ജിദുകളിൽ വരുന്ന സന്ദർഭത്തിൽ നിങ്ങളുടെ അലങ്കാരങ്ങൾ നിങ്ങൾ എടുത്തണിയുക. നല്ല വസ്ത്രം ധരിച്ചുകൊണ്ടായിരിക്കണം മസ്ജിദിലേക്ക് വരുന്നത്. വൃത്തിയില്ലാത്ത, മാലിന്യങ്ങളുള്ള, വിയർപ്പ് മണക്കുന്ന, അടുത്തു നിൽക്കാൻ സാധിക്കാത്ത രൂപത്തിൽ മോശമായ വസ്ത്രം ധരിച്ചുകൊണ്ടാകരുത് മസ്ജിദിലേക്ക് കയറി വരുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. പല ആളുകളും മസ്ജിദിലേക്ക് കയറി വരുമ്പോൾ അവന്റെ ഉള്ളതിൽ വെച്ച് ഏറ്റവും മോശം വസ്ത്രമാണ് അവൻ ധരിക്കുന്നത്. അതല്ലെങ്കിൽ ഒരു മസ്ജിദിലേക്ക് ധരിക്കാൻ അനുയോജ്യമല്ലാത്ത, ആളുകൾ കണ്ടാൽ ഒരു മോശത്തരം പറയുന്ന രൂപത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് മസ്ജിദിലേക്ക് വരുന്നവരെ കാണാം. അല്ലാഹുവിന്റെ ആയത്ത് അവർ ഓർക്കട്ടെ, യാ ബനി ആദം ഖുദു സീനതകും ഇൻദ കുല്ലി മസ്ജിദ്, മനുഷ്യരെ, നിങ്ങൾ മസ്ജിദിലേക്ക് വരുന്ന സന്ദർഭത്തിൽ നിങ്ങളുടെ അലങ്കാരങ്ങൾ സ്വീകരിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തുകയാണ്. കഴിഞ്ഞില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുന്നു, മൻ അകല അൽ ബസല വസ്സൂമ വൽഖുറാസ ഫലാ യഖറബന്ന മസ്ജിദന, ആരെങ്കിലും വെളുത്തുള്ളി ഭക്ഷിച്ചാൽ, ഉള്ളി നിന്നാൽ, അതല്ലെങ്കിൽ മോശമായ മണം വരുന്ന രൂപത്തിലുള്ള എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാൽ, ഫലാ യഖറബന്ന മസ്ജിദന, അവൻ നമ്മുടെ മസ്ജിദിന്റെ അരികിലേക്ക് പോലും വരേണ്ടതില്ല. ഫഇന്നൽ മലായികത തതഅദ മിമ്മാ യതഅദ മിൻഹു ബനു ആദം, മലക്കുകൾ അവർ മസ്ജിദുകളിലുണ്ട്, മനുഷ്യർക്ക് പ്രയാസമുണ്ടാക്കുന്നതെല്ലാം മലക്കുകൾക്കും പ്രയാസമുണ്ടാക്കും. അതുകൊണ്ട് അവന്റെ വായിലെ മോശം മണവുമായി അവൻ മസ്ജിദിലേക്ക് വരണ്ട എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഉള്ളി എന്നത് ശരീരത്തിന് ഉപകാരമുള്ള കാര്യമാണ്. ഈ പറഞ്ഞ ഭക്ഷണങ്ങളിൽ പലതും ആരോഗ്യത്തിന് വേണ്ടതാണ്. എന്നാൽ ഈ പറഞ്ഞതിനേക്കാൾ മോശമായ മണമുള്ള സിഗരറ്റും അതുപോലെ തന്നെ പുകവലിയുമൊക്കെ നടത്തിയതിനു ശേഷം മസ്ജിദിലേക്ക് കയറി വരുന്നവർ എത്ര വലിയ ഉപദ്രവമാണ് നിസ്കരിക്കുന്ന ആളുകൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പലരും അത്തരക്കാർ അടുത്തു വന്ന് നിസ്കരിച്ചാൽ നിസ്കാരം എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് വിചാരിക്കുന്ന രൂപത്തിൽ മസ്ജിദിൽ നിസ്കാരത്തിൽ ഏർപ്പെടുന്ന എത്ര ആളുകളെ പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. സഹോദരങ്ങളെ, ഉള്ളി കഴിച്ചാൽ, വെളുത്തുള്ളി ഭക്ഷിച്ചാൽ മസ്ജിദിലേക്ക് വരാൻ പാടില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അറിയിക്കുന്നത്. ഒരു അനുവദനീയമായ, ഉപകാരപ്രദമായ ഒരു ഭക്ഷണത്തിന്റെ കാര്യത്തിലാണിത്. എന്നാൽ ഉപകാരമില്ലാത്ത ഉപദ്രവങ്ങൾ അനേകമുള്ള, പുകവലിക്കുകയും അതുകൊണ്ട് മസ്ജിദിൽ നിസ്കരിക്കാൻ വന്നവരെ ഉപദ്രവിക്കുകയും ചെയ്യുക എന്നത് എത്ര ഗൗരവമുള്ള കാര്യമായിരിക്കും എന്ന് നാം ചിന്തിച്ചു നോക്കുക. അതുപോലെ തന്നെയാണ് സഹോദരങ്ങളെ, ശരീരത്തിൽ മാലിന്യങ്ങൾ ഉണ്ടെങ്കിൽ, മോശമായ മണമുണ്ടെങ്കിൽ അത് വൃത്തിയാക്കിയതിന് ശേഷമാണ് മസ്ജിദിലേക്ക് വരേണ്ടത് എന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. മസ്ജിദിൽ എത്തിക്കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ ശബ്ദമുയർത്തുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ കാര്യമാണ്. ഒരിക്കൽ അവിടുന്ന് വീട്ടിലിരിക്കുകയാണ്, മസ്ജിദിൽ അതാ ഉച്ചത്തിൽ ഖുർആൻ പാരായണം കേൾക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിൽ നിന്ന് പുറത്തേക്ക് വന്നു, മസ്ജിദിലേക്ക് വന്നു, സഹാബികളോട് പറഞ്ഞു, അലാ ഇന്ന കുല്ലകും മുനാജിൻ റബ്ബ, നിങ്ങളെല്ലാവരും, നിങ്ങൾ ഓരോരുത്തരും അള്ളാഹുവിനോട് രഹസ്യ സംഭാഷണത്തിലാണ്. ഇപ്പോൾ നിങ്ങളൊന്നല്ലെങ്കിൽ നിസ്കാരത്തിലാണ്, അല്ലെങ്കിൽ ഖുർആൻ പാരായണത്തിലാണ്, അല്ലെങ്കിൽ പ്രാർത്ഥനയിലാണ്, അള്ളാഹുവുമായിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവം ഏൽപ്പിക്കരുത്. ഇപ്പുറത്തുള്ളവൻ ഉച്ചത്തിൽ സംസാരിച്ചാൽ, ഉച്ചത്തിൽ പ്രാർത്ഥിച്ചാൽ, ഉച്ചത്തിൽ ഖുർആൻ പാരായണം ചെയ്താൽ അപ്പുറത്തിരിക്കുന്നവന് ഖുർആൻ പാരായണം ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല, ദിക്ര ചൊല്ലാൻ പറ്റിക്കൊള്ളണമെന്നില്ല, ഇബാദത്തുകൾ നിസ്കാരത്തിൽ മനസാന്നിധ്യം കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ പരസ്പരം ഉപദ്രവിക്കരുത്. ولا يرفع بعضكم على بعض في القراءه ഖുർആൻ പാരായണത്തിൽ പരസ്പരം ശബ്ദമുയർത്തിക്കൊണ്ട് നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ഈ പറഞ്ഞത് വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തെ കുറിച്ചാണ്, നിസ്കാരത്തെ കുറിച്ചാണ്, ഇബാദത്തുകളെ കുറിച്ചാണ്, പ്രാർത്ഥനയെ കുറിച്ചാണ്. ആ സന്ദർഭത്തിൽ വരെ അപ്പുറത്തിരിക്കുന്നവന് പ്രയാസമുണ്ടാക്കുന്ന രൂപത്തിൽ ശബ്ദമുയർത്തരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പോൾ ഇതിൽ താഴെയുള്ള കാര്യങ്ങൾ അവയുടെ അവസ്ഥ എന്തായിരിക്കും? ചില ആളുകൾ മസ്ജിദിലേക്ക് കയറി വന്നാൽ ദുനിയാവിന്റെ സംസാരങ്ങളിലാണ്, അതല്ലെങ്കിൽ മറ്റു പല വിഷയങ്ങളിലുമുള്ള സംസാരത്തിലാണ് അവരങ്ങനെ ഉച്ചത്തിൽ അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്ത് നിസ്കരിക്കുന്നവരുണ്ടായിരിക്കും, ഇബാദത്തുകൾ ചെയ്യുന്നവരുണ്ടായിരിക്കും, പ്രാർത്ഥിക്കുന്നവരുണ്ടായിരിക്കും, അവന്റെ ശ്രദ്ധയിലേക്ക് അത് പെടുന്നില്ല. അതല്ലെങ്കിൽ മസ്ജിദിൽ വന്നാൽ ചില ആളുകൾ മൂക്ക് വൃത്തിയാക്കാനും അതുപോലെ ചുമയുണ്ടെങ്കിൽ അത് ശരിയാക്കാനും ഒക്കെ ശ്രമിക്കുന്നതിനിടയിൽ ശബ്ദം പൊത്തിപ്പിടിക്കാൻ, ശബ്ദം താഴ്ത്താൻ ശ്രദ്ധിക്കാതിരിക്കുന്നത് കാണാം. അത് പാടില്ലാത്ത കാര്യമാണ്. മൂക്ക് ചീറ്റുന്നുണ്ടെങ്കിൽ അതിനതിന്റേതായ സ്ഥലമുണ്ട്. ചുമക്കുന്നുണ്ടെങ്കിൽ പരമാവധി ശബ്ദം താഴ്ത്തിപ്പിടിക്കുക. ഇങ്ങനെ അടുത്തുള്ള മസ്ജിദിൽ നിസ്കരിക്കാൻ വന്ന മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാക്കാത്ത രൂപത്തിൽ മസ്ജിദിൽ സമയം ചിലവഴിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ, ഇന്ന് എല്ലാവരുടെ കയ്യിലുമുള്ള ഫിത്നകളിൽ ഒന്നാണ് മൊബൈലുകൾ എന്നത്. അത് സൈലന്റ് ആക്കാതെ, അത് അതിന്റെ ശബ്ദം കുറച്ചു വെക്കാതെ, അല്ലെങ്കിൽ അത് ഓഫ് ആക്കാതെ മസ്ജിദിൽ കയറുകയും നിസ്കാരത്തിൽ പ്രവേശിച്ചാൽ അവന്റെ ഫോൺ അങ്ങനെ റിങ്ങടിക്കുകയാണ്, ആളുകൾക്ക് നിസ്കാരത്തിൽ പ്രയാസമുണ്ടാക്കുന്ന രൂപത്തിൽ. ആ സന്ദർഭത്തിൽ അതൊന്നെടുത്ത് പെട്ടെന്ന് ഓഫ് ചെയ്ത് തിരിച്ചു വെക്കാൻ അവന് സാധിക്കുമെങ്കിലും ചെയ്യുന്നില്ല. ചില ആളുകൾ അറിവില്ലാത്തത് കൊണ്ടാണ്. അത്തരം സന്ദർഭങ്ങൾ ഓഫ് ചെയ്തു വെക്കണം. മസ്ജിദിലേക്ക് കയറുന്ന സന്ദർഭത്തിൽ ഫോണ് സൈലന്റ് ആണോ എന്ന് ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പാരായണത്തിന്റെ കാര്യത്തിലാണ് ഇത് പറഞ്ഞത് എങ്കിൽ അതിൽ താഴെയുള്ള കാര്യങ്ങൾ എത്രമാത്രം നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്ന് സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, സയകൂനു ഫീ ആഖിരി സമാനി ഖൗമുൻ യജ്ലിസൂന ഫിൽ മസാജിദി ഹിലഖൻ ഹിലഖ. അന്ത്യനാൾ അടുത്തു കഴിഞ്ഞാൽ മസ്ജിദുകളിൽ ഒരു കൂട്ടം ആളുകളെ കാണാൻ സാധിക്കും. അവരിങ്ങനെ കൂട്ടം കൂടി ഇരിക്കുന്നുണ്ടായിരിക്കും. എന്നിട്ട് അവരെന്താണ് ചെയ്യുന്നത്? ഇമാമുഹുമുദ്ദുനിയ, അവരുടെ സംസാരത്തിലെ പ്രധാനപ്പെട്ട കാര്യം ദുനിയാവാണ്, രാഷ്ട്രീയമാണ്, ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്, ദുനിയാവിലെ സമ്പത്തിനെ കുറിച്ചാണ്, ദുനിയാവിൽ നേടിയെടുക്കാനുള്ള കാര്യങ്ങളെ കുറിച്ചാണ്. എവിടെയാണ് അവൻ ഇരിക്കുന്നത്? മസ്ജിദിന്റെ ഉള്ളിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫലാ തുജാലിസൂഹും, അങ്ങനെ ദുനിയാവിനെ കുറിച്ച് മസ്ജിദിൽ സംസാരിക്കുന്ന ആളുകൾ അവരെ നിങ്ങൾ കണ്ടാൽ, ഫലാ തുജാലിസൂഹും, നിങ്ങൾ അവരോടൊപ്പം ഇരിക്കരുത്. ലൈസ ലില്ലാഹി ഫീഹിം ഹാജ, അവരുടെ കാര്യത്തിൽ അള്ളാഹുവിന് യാതൊരു ആവശ്യവുമില്ല, അള്ളാഹു അവരെ പരിഗണിക്കുന്നേയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, മസ്ജിദ് ദുനിയാവിന്റെ സ്ഥലമല്ല, മസ്ജിദ് ദുനിയാവിലെ ആഡംബരങ്ങളെ കുറിച്ച് പറയാനുള്ള സ്ഥലമല്ല. ഇത് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നതിനു വേണ്ടി മാറ്റി നിർത്തപ്പെട്ട ഗേഹമാണ്. ആ ഗൗരവവും പ്രാധാന്യവും നമ്മൾ കാണിക്കേണ്ടതുണ്ട്. എന്തിനധികം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, إذا رأيتم من يبيع أو يبتاع في المسجد فقولوا لا أربح الله تجارتك. നിങ്ങൾ ആരെങ്കിലും മസ്ജിദിൽ ഒരു മനുഷ്യൻ കച്ചവടം ചെയ്യുന്നത് കണ്ടാൽ, അതല്ലെങ്കിൽ പരസ്പരം കൊടുക്കൽ വാങ്ങലുകൾ നടത്തുന്നത് കണ്ടാൽ, فقولوا നിങ്ങൾ പറയണം, لا أربح الله تجارتك, അല്ലാഹു നിന്റെ കച്ചവടത്തിൽ ലാഭം ഉണ്ടാക്കാതിരിക്കട്ടെ എന്ന് അവന് എതിരെ പ്രാർത്ഥിക്കണം. മസ്ജിദ് കച്ചവടത്തിനുള്ള സ്ഥലമല്ല, മസ്ജിദ് വാങ്ങാനും വിൽക്കാനുമുള്ള സ്ഥലമല്ല. അതൊക്കെ ഇതിന്റെ പുറത്ത്, മസ്ജിദിനുള്ളിൽ വാങ്ങലും വിൽക്കലും ഒന്നും പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ പാടില്ലെന്ന് മാത്രമല്ല, അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നത് കണ്ടാൽ അവന് എതിരെ പ്രാർത്ഥിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതിൽ നിന്ന് സഹോദരങ്ങളെ, എത്ര വലിയ ഗൗരവം ഈ പറഞ്ഞ കാര്യങ്ങൾക്കുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, വഇദാ റഅയ്തും മൻ യൻഷുദു ഫീഹി ദാല്ലതൻ ഫഖൂലു ലാ റദ്ദല്ലാഹു അലൈക. മസ്ജിദിൽ വന്ന് ആരെങ്കിലും അവന്റെ നഷ്ടപ്പെട്ടുപോയ എന്തെങ്കിലും കാര്യം അന്വേഷിക്കുന്നത് കണ്ടാൽ, അറബികൾ ചിലപ്പോൾ മസ്ജിദിൽ ആളുകൾ നിസ്കാരത്തിന് കൂടിയിട്ടുണ്ടായിരിക്കും, അവന്റെ കയ്യിലെ ഒട്ടകം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും, അപ്പൊ ഒട്ടകം അതിനെ കണ്ടെത്താൻ വേണ്ടി മസ്ജിദിൽ വന്ന് എനിക്കൊരു ഒട്ടകം നഷ്ടപ്പെട്ടിട്ടുണ്ട്, ആരെങ്കിലും അതിനെ കണ്ടിട്ടുണ്ടോ എന്ന് വിളിച്ചു ചോദിക്കും. റസൂലുള്ള അതിനെ കുറിച്ചാണ് പറയുന്നത്, ആരെങ്കിലും മസ്ജിദ് അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത് കണ്ടാൽ നീ അവനെതിരെ പ്രാർത്ഥിക്കുക, ലാ റദ്ദല്ലാഹു അലൈക, അള്ളാഹു നിനക്കത് മടക്കി നൽകാതിരിക്കട്ടെ. അപ്പോൾ സഹോദരങ്ങളെ, മസ്ജിദ് ഇതിനു വേണ്ടിയുള്ളതല്ല. മസ്ജിദിൽ ആള് കൂടുന്നുണ്ട് എന്നതുകൊണ്ട് പലരും ചിലപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് മസ്ജിദുകളെ ഉപയോഗപ്പെടുത്തുന്നത് കാണാം. അതൊക്കെ മസ്ജിദിന്റെ പുറത്ത്, മസ്ജിദിന്റെ ഉള്ളിൽ അത് ചെയ്യാൻ പാടില്ല. ഈ ഉള്ളകം അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടി മാറ്റി നിർത്തപ്പെട്ട സ്ഥലമാണ് എന്ന ബോധ്യം സഹോദരങ്ങളെ നമുക്കുണ്ടാകണം. അതുപോലെ തന്നെ മസ്ജിദിലെ വൃത്തി ശ്രദ്ധിക്കുക എന്ന കാര്യം, അത് മസ്ജിദ് പരിചരിക്കുന്ന അതിന്റെ ആളുകൾക്ക് മാത്രം ബാധകമായ കാര്യമല്ല, മസ്ജിദിൽ വരുന്നവരെല്ലാവരും അത് ശ്രദ്ധിക്കണം. ചില ആളുകൾ നിസ്കരിക്കുന്നിടത്ത് അതിന്റെ മുൻപിൽ വൃത്തികേടുകൾ കാണും, അവൻ തിരിഞ്ഞു നോക്കില്ല. ചിലപ്പോൾ മസ്ജിദിൽ നിന്ന് ഇറങ്ങിപ്പോയതിനു ശേഷം പറയും, ഇവരൊന്നും മസ്ജിദ് വൃത്തിയിൽ കൊണ്ടു നടക്കുന്നില്ല എന്ന് പറയും. അവനത് വൃത്തിയാക്കട്ടെ, മസ്ജിദ് അള്ളാഹുവിന്റെ ഭവനമാണ്, അവന് സാധിക്കുന്നത് അവൻ ചെയ്യട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഉറിദത്ത് അലയ്യ അഅ്മാലു ഉമ്മത്തി, എന്റെ ഉമ്മത്തിലെ പ്രവർത്തനങ്ങൾ അള്ളാഹു എനിക്ക് കാണിച്ചു തന്നു. فوجدتُ في مساوي أعمالها النخاعة تكون في المسجد لا تدفن. പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിൽ, എന്റെ ഉമ്മത്തിന്റെ തിന്മകളുടെ കൂട്ടത്തിൽ ഞാനൊരു പ്രവർത്തനം കണ്ടു. അതെന്താണ്? ഒരാൾ മസ്ജിദിലേക്ക് കയറി വന്നാൽ അവിടെ ആരുടെയെങ്കിലും തുപ്പലമോ അതല്ലെങ്കിൽ എന്തെങ്കിലും മോശമായ മാലിന്യമോ അവിടെയുണ്ട്. ഫലാ തുദ്ഫൻ, അത് ഒരാളും മൂടിക്കളയാതെ, ഒരാളും അത് എടുത്തു മാറ്റാതെ, ഒരാളും വൃത്തിയാക്കാതെ അങ്ങനെ തന്നെ കിടക്ക. ഇത് എന്റെ ഉമ്മത്തിന്റെ തെറ്റുകളിലൊന്നായി ഞാൻ കണ്ടിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. ഇപ്പൊ മസ്ജിദിലേക്ക് കയറി വന്നാൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു വൃത്തികേട് എവിടെയോ എവിടെ കണ്ടാൽ അത് എടുത്തു മാറ്റണം, അതിനി വേറെ ആൾ വരട്ടെ, അതിന് മറ്റൊരാൾ വിളിക്കുക, ഇതൊന്നും ചെയ്യേണ്ടതില്ല. മസ്ജിദ് അള്ളാഹുവിന്റേതാണ്, എല്ലാവർക്കും ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടി പടുത്തുയർത്തപ്പെട്ടതാണ് എന്ന ഓർമ്മ സഹോദരങ്ങളെ നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. മാത്രമല്ല, മസ്ജിദിൽ നല്ല മണം, നല്ല സുഗന്ധം കാത്തു സൂക്ഷിക്കുക എന്നത് റസൂലുള്ള കൽപ്പിച്ച കാര്യങ്ങളിൽ പെട്ടതാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസിൽ കാണാം, أمر رسول الله صلى الله عليه وسلم ببناء المساجد في الدور. النبي صلى الله عليه وسلم جنن الكودن يدن للمسجد قال نرميكان قلبك غيم وأن تضت وأن تنظف وتطيب مسجد قال ورتي السكشكان أبدا نل سغندم كات سكشكان رسول الله صلى الله عليه وسلم قلبك ونغانا. അപ്പോൾ മസ്ജിദിൽ വരുന്നവർക്ക് നല്ല സുഗന്ധമുണ്ടാകുന്ന രൂപത്തിൽ അവിടെ വൃത്തിയിൽ കാത്തു സൂക്ഷിക്കണം. അവിടെ വരുന്നവർക്ക് സാധിക്കുമെങ്കിൽ സുഗന്ധങ്ങൾ അവിടെ എടുത്തു വച്ചു കൊടുക്കുന്നത് നന്മയിൽ പെട്ടതാണ്. ആളുകൾക്ക് മസ്ജിദിലേക്ക് വന്നാൽ ഉപയോഗിക്കാൻ കഴിയുന്ന രൂപത്തിൽ ഇതൊക്കെ മസ്ജിദുകളിൽ കാത്തു സൂക്ഷിക്കേണ്ട മര്യാദകളിൽ പെട്ടതാണ് സഹോദരങ്ങളെ. അതുപോലെ തന്നെ മസ്ജിദിന്റെ അദബുകളിൽ പെട്ടതാണ്. മസ്ജിദിലേക്ക് കയറി വരുമ്പോൾ ആദ്യം വലതുകാല് മസ്ജിദിലേക്ക് കയറി വെക്കുക എന്നത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ച പ്രാർത്ഥന പ്രാർത്ഥിക്കുക എന്നത്. വലതുകാൽ കയറ്റി വെച്ചുകൊണ്ട് ആദ്യം വലതുകാൽ മുന്തിച്ചുകൊണ്ട് അവൻ പ്രാർത്ഥിക്കട്ടെ, ബിസ്മില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് اللهم افتح لي ابواب رحمتك. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആകളിൽ ഒരു ഭാഗമാണ്. ഇതല്ലാത്തയും പ്രാർത്ഥനകൾ വന്നിട്ടുണ്ട്. ഈ പ്രാർത്ഥനയെങ്കിലും അവൻ ചൊല്ലട്ടെ, ബിസ്മില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് اللهم افتح لي ابواب رحمتك. അള്ളാഹുവേ, നിന്റെ കാരുണ്യത്തിന്റെ കവാടങ്ങൾ നീ എനിക്ക് വേണ്ടി തുറക്കണമേ എന്ന് അവൻ പ്രാർത്ഥിച്ചുകൊണ്ട് മസ്ജിദിലേക്ക് കയറട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസുകളിൽ കാണാം. മസ്ജിദിലേക്ക് കയറി വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഒന്ന്, മസ്ജിദിൽ സലാം പറയുന്ന സമയത്ത് ഉച്ചത്തിൽ മസ്ജിദിലുള്ള എല്ലാവരും കേൾക്കുന്ന ഒച്ചത്തിൽ സലാം പറയേണ്ടതില്ല. അവന്റെ ചുറ്റുപാടുള്ളവർ അവർ കേൾക്കുന്ന ഒച്ചത്തിൽ, അവർ കേൾക്കുന്ന ശബ്ദത്തിൽ സലാം പറഞ്ഞാൽ മതി. വളരെ ഉച്ചത്തിൽ ശബ്ദത്തിൽ സലാം പറയേണ്ടതില്ല എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം. അതുപോലെ തന്നെ മസ്ജിദിലേക്ക് കയറി വന്നാൽ സഹോദരങ്ങളെ, പലരും നിസ്സാരമായി കാണുന്ന കാര്യങ്ങളിൽ ഒന്നാണ് രണ്ട് റക്അത്ത് നിസ്കരിച്ചിട്ടേ മസ്ജിദിൽ ഇരിക്കാൻ പാടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ദഖല അഹദുകുമുൽ മസ്ജിദ ഫലാ യജ്ലിസ് ഹത്താ യുസല്ലി റക്അതൈൻ. നിങ്ങളിൽ ആരെങ്കിലും മസ്ജിദിലേക്ക് കയറി വന്നാൽ രണ്ട് റക്അത്ത് നിസ്കരിക്കാതെ അവൻ ഇരിക്കരുത്. രണ്ട് റക്അത്ത് നിസ്കരിക്കുക എന്നത് മസ്ജിദിലേക്ക് കയറി വന്നാൽ പാലിക്കേണ്ട പ്രധാനപ്പെട്ട സുന്നത്തുകളിൽ ഒന്നാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം. ചില പണ്ഡിതന്മാർ അത് വാജിബാണ് എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും മസ്ജിദിലേക്ക് കയറി വന്ന് രണ്ട് റക്അത്ത് നിസ്കരിക്കുക. ദുഹർ നിസ്കാരത്തിനാണ് വന്നത് എങ്കിൽ ദുഹറിന് മുൻപുള്ള സുന്നത്ത് അതും നിയ്യത്ത് വെക്ക, തഹിയ്യത്തും നിയ്യത്ത് വെക്ക. മസ്ജിദിലേക്ക് കയറിയാലുള്ള രണ്ട് റക്അത്ത്, ഒരേ നിസ്കാരത്തിൽ രണ്ട് പുണ്യം കിട്ടി. ദുഹറിന്റെ സുന്നത്തും കിട്ടി, അതോടൊപ്പം തഹിയ്യത്ത് നിസ്കാരത്തിന്റെ പ്രതിഫലവും അവന് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, മസ്ജിദിൽ ആളുകൾ അറിവില്ലാതെ ചെയ്തു പോകുന്ന തെറ്റുകളിൽ പെട്ടതാണ് മസ്ജിദ് വഴിയായി ഉപയോഗിക്കുക എന്നത്. എങ്ങോട്ടെങ്കിലും പോകാൻ, ബാത്റൂമിലേക്ക് പോകാൻ, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ആൾ ചോദിക്കാൻ വേണ്ടി അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ അരികിൽ പോകാൻ മസ്ജിദിനെ ഒരു വഴിയായി ഉപയോഗിക്കുക എന്നത് ഉപേക്ഷിക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിൻ അഷ്റാത്തിസ് സാഅ, അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ പെട്ടതാൻ, അൻ യമുറു റജുലു ഫിൽ മസ്ജിദി, ഒരു മനുഷ്യൻ മസ്ജിദിലൂടെ അങ്ങ് നടന്നു പോകും, ലാ യുസല്ലി ഫീഹി റകഅതൈൻ, അവൻ ആ മസ്ജിദിലൂടെ നടന്നു പോകുമ്പോൾ അവിടെ രണ്ട് റക്അത്ത് നിസ്കരിക്കാൻ അവന് സമയം കാണില്ല. രണ്ട് റക്അത്ത് നിസ്കരിക്കാതെ മസ്ജിദിലൂടെ അങ്ങ് നടന്നു പോവുക, മസ്ജിദിനെ ഒരു വഴിയായി ഉപയോഗിക്കുക എന്നത് പാടില്ലാത്ത കാര്യമാണ്. മറിച്ച് മസ്ജിദിലേക്ക് കയറിയ രണ്ട് റക്അത്ത് നിസ്കരിക്കുക, എന്നിട്ട് ആ കാര്യങ്ങളിലേക്ക് അവൻ തിരിഞ്ഞു പോകാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ മസ്ജിദിൽ ശ്രദ്ധിക്കേണ്ടതായി പറഞ്ഞ മറ്റൊരു കാര്യം, ജനങ്ങൾ ഇരിക്കുന്ന സന്ദർഭത്തിൽ അവരുടെ തോള് ചാടിക്കടന്നുകൊണ്ട് മുന്നിലേക്ക് പോകാതിരിക്കുക എന്നതാണ്. പ്രത്യേകിച്ച് ജുമാ നിസ്കാരങ്ങളിൽ ചില ആളുകൾ വൈകി വരും, അങ്ങനെ മുന്നിൽ എവിടെയെങ്കിലും ഇരിക്കുന്നതിന് വേണ്ടി അവൻ ആഗ്രഹമുണ്ട് എങ്കിൽ ആളുകളുടെ തോളിലൂടെ ചവിട്ടി ചവിട്ടി അവനിങ്ങനെ വരുന്നത് കാണാം, അത് ഒഴിവാക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഹദീസുകളിൽ അത് വിലക്കിയതായി, ധാരാളക്കണക്കിന് ഹദീസുകളിൽ അത് വിലക്കിയതായി കാണാൻ സാധിക്കും. ഒരിക്കല്ല റസൂലുള്ള ഖുത്ബ പറയുമ്പോൾ ഒരു മനുഷ്യൻ കയറി വന്നു, അയാൾ ഇങ്ങനെ നടന്ന് നടന്ന് ആളുകൾക്ക് മുകളിലൂടെ ചവിട്ടി ഇങ്ങനെ വരികയാണ്. റസൂലുള്ള അയാളോട് പറഞ്ഞു, ഇജ്ലിസ്, നീ അവിടെ തന്നെ ഇരിക്ക്, ഫഖദ് ആദൈത വ ആനൈത, നീ വൈകി വരികയും ആളുകളെ ഉപദ്രവിക്കുകയും ചെയ്യുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറഞ്ഞതായി ഹദീസിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സഹോദരങ്ങളെ, മസ്ജിദിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാണ് മസ്ജിദിലേക്ക് കുട്ടികളെ കൊണ്ടുവരുമ്പോൾ അവരോട് മസ്ജിദിന്റെ അദബുകൾ പറഞ്ഞു പഠിപ്പിക്കുക എന്നത്. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാണ്. ഇമാം മാലിക് റഹിമഹുള്ള അദ്ദേഹത്തോട് കുട്ടികളെ മസ്ജിദിലേക്ക് കൊണ്ടുവരുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അവന് ബോധമുള്ള കുട്ടിയാണ് എങ്കിൽ, മസ്ജിദിലെ അദബുകൾ പാലിക്കാനുള്ള വിവരമുണ്ട് എങ്കിൽ, അവനോടത് പറഞ്ഞു പഠിപ്പിച്ചതിന് ശേഷം കൊണ്ടുവരുന്നതിൽ തെറ്റില്ല. എന്നാൽ മസ്ജിദിലെ അദബുകൾ തീർത്തും പാലിക്കാൻ കഴിയില്ലെങ്കിൽ, മസ്ജിദിൽ നിസ്കരിക്കാൻ വരുന്നവർക്ക് ഉപദ്രവമായി തീരുമെങ്കിൽ, അതല്ലെങ്കിൽ മസ്ജിദിൽ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കുമെങ്കിൽ മറ്റുള്ളവർക്ക് പ്രയാസമാകുമെങ്കിൽ, അവന് ആ ഒരു പ്രായം എത്തുന്നത് വരെ മസ്ജിദിലേക്ക് അവനെ കൊണ്ടുവരാതിരിക്കുന്നതാണ് നല്ലത്. ഇത് സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. എത്രയോ മസ്ജിദുകളിൽ ചിലപ്പോൾ കുട്ടികളെ കൊണ്ടുവരും, ഇങ്ങനെ ശബ്ദമുണ്ടാക്കിയാൽ ആരെങ്കിലും എന്തെങ്കിലും പ്രയാസം പറഞ്ഞാൽ പിന്നെ അതിന്റെ പേരിൽ പലപ്പോഴും പ്രശ്നങ്ങൾ വരെ ഉണ്ടാകാറുണ്ട്. അത് നമ്മൾ ഒഴിവാക്കണം. മാത്രമല്ല, നമ്മുടെ മക്കൾ ചിലപ്പോൾ ആളുകൾ, ചിലർ ചിലപ്പോൾ ദേശത്തിന്റെ ആളുകളായിരിക്കും, പല ആളുകളും മസ്ജിദിലേക്ക് വരുന്നതാണ്. അവർ ഇത്തരം ചിലപ്പോൾ കുട്ടികളുടെ ഇത്തരം സ്വഭാവങ്ങൾ കണ്ട് ചിലർക്ക് സഹിക്കാൻ പറ്റും, ചില ആളുകൾ ചിലപ്പോൾ പ്രാർത്ഥിച്ചു കളയും. അപ്പോൾ നമ്മുടെ മക്കൾക്കെതിരെ പ്രാർത്ഥിക്കുന്ന അവസ്ഥ നമ്മളായി വരുത്തി വെക്കേണ്ടതില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഒന്ന്, കുട്ടിയെ കൊണ്ടുവരുമ്പോൾ അവനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കൊണ്ടുവരിക. ഇത് നമ്മൾ മസ്ജിദിലേക്കാണ് കയറുന്നത്, ഒച്ചമുളി ഉണ്ടാക്കരുത്, അവിടെ കളിക്കരുത്, അവിടെ ആളുകൾക്ക് പ്രയാസം ഉണ്ടാക്കരുത്, ഒരു സ്ഥലത്ത് ഇരിക്കണം, ഇത് അള്ളാന്റെ ഭവനമാണ് എന്നൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ടായിരിക്കണം അവനെ മസ്ജിദിലേക്ക് കൊണ്ടുവരുന്നത് എന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. സഹോദരങ്ങളെ, മസ്ജിദിൽ ശ്രദ്ധിക്കേണ്ട ചില അദബുകളാണ് ഈ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ഭവനങ്ങൾ യഥാരൂപത്തിൽ പരിചരിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد بهمان نرأي سهودر النلي معاوية بن أبي سفيان رضي الله تعالى عنه أديهم برينو أريك اللب صلى الله عليه وسلم أبدت صحابي المسجد لنجل كودي لكنا سندربتل അവരുടെ അരികിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. അവിടുന്ന് അവരോട് ചോദിച്ചു, മാ അജ്ലസക്കും, എന്തിനാണ് നിങ്ങൾ മസ്ജിദിൽ കൂടിയിരിക്കുന്നത്? അവർ പറഞ്ഞു, ജലസ്നാ നദ്കുറുല്ലാഹ്, ഞങ്ങൾ അള്ളാഹുവിനെ ദിക്ർ ചൊല്ലുന്നതിന് വേണ്ടിയിരുന്നതാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, അള്ളാഹുവിന്റെ ദീൻ പഠിക്കുക, അള്ളാഹുവിനെ സ്മരിക്കുക, ഇതൊക്കെ ഈ പറഞ്ഞ ദിഖറാണ്. അങ്ങനെ ദീനിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി കൂടിയിരുന്നതാണ്.
ونحمده على ما هدانا للاسلام ഞങ്ങളെ ഇസ്ലാമിലേക്ക് അല്ലാഹു ഹിദായത്ത് നൽകിയതിന് അല്ലാഹുവിന് നന്ദി പറയുന്നതിന് വേണ്ടിയിരുന്നതാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വീണ്ടും ചോദിച്ചു, അല്ലാഹി മാ അജ്ലസകും ഇല്ലാ ദാലിക്,
നിങ്ങൾ ആ പറഞ്ഞതല്ലാതെ മറ്റൊരു കാരണവും മസ്ജിദിൽ കൂടിയിരിക്കാൻ നിങ്ങൾക്കില്ല,
ഇപ്പറഞ്ഞതല്ലാത്ത മറ്റൊരു കാരണവുമില്ല. റസൂലുള്ള ഉറപ്പുവരുത്തുകയാണ്.
ആളുകൾ മസ്ജിദിലേക്ക് പല കാര്യങ്ങൾക്ക് വേണ്ടി വരാറുണ്ട്, കൂട്ടുകാരെ കാണുന്നതിനു വേണ്ടി, കുറച്ചേറെ വർത്താനം പറഞ്ഞിരിക്കുന്നതിനു വേണ്ടി.
ഇതൊന്നുമല്ലാതെ അള്ളാഹുവിന്റെ ദീൻ പഠിക്കുന്നതിനു വേണ്ടി മാത്രമായാണോ നിങ്ങൾ വന്നത്?
അള്ളാഹുവിന് ദിക്ർ ചൊല്ലുന്നതിനു വേണ്ടി മാത്രമാണോ നിങ്ങൾ മസ്ജിദിലേക്ക് വന്നത്?
അവർ പറഞ്ഞു, വല്ലാഹി മാ അജ്ലസനാ ഇല്ലാ ദാക്,
അല്ലാഹു സത്യം, നബിയെ ഞങ്ങൾ അതല്ലാതെ മറ്റൊരു ഉദ്ദേശവും ഇവിടെ കൂടിയിരിക്കുന്നതിന് പിന്നിലില്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, അമാ ഇന്നീ ലം അസ്തഹ്ലിഫ്കും തുഹ്മത ലക്കും,
നിങ്ങളെക്കുറിച്ച് മോശം വിചാരിച്ചതുകൊണ്ടോ, നിങ്ങൾ പറയുന്നത് കളവാണ് എന്ന് തോന്നിയതുകൊണ്ടോ അല്ല ഞാൻ നിങ്ങളെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചത്.
വലാകിന്നഹു അതാനി ജിബ്രീൽ فأخبرني أن الله عز وجل يباهي بكم الملائكة.
ജിബ്രീൽ എന്റെ അരികിൽ ഇപ്പോൾ വരികയുണ്ടായി, എന്നിട്ട് അദ്ദേഹം എന്നോട് അറിയിച്ച കാര്യം ഇതാണ്,
അല്ലാഹു ഇതാ നിങ്ങളെ കൊണ്ട് നിങ്ങളെ പറ്റി പറഞ്ഞുകൊണ്ട് മലക്കുകൾക്ക് മുൻപിൽ നിങ്ങളെ പുകഴ്ത്തുകയാണ്.
അത് അറിയിക്കുന്നതിന് വേണ്ടി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്റെ അരികിൽ ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു.
നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഇരുന്നത് എന്ന് ഞാൻ ഉറപ്പുവരുത്തിയത് അതിനുവേണ്ടിയാണ്,
അത് പറയുന്നതിന് വേണ്ടിയാണ്.
മസ്ജിദിൽ അല്ലാഹുവിന്റെ ദീൻ പഠിക്കുന്നതിന് വേണ്ടി കൂടിയിരിക്കുന്നതിന്റെ പ്രതിഫലമാണിത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ
റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സലക തരീഖൻ യത്ലബു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി തരീഖൻ ഇലൽ ജന്ന,
ആരെങ്കിലും അള്ളാഹുവിന്റെ ദീൻ പഠിക്കുന്നതിന് വേണ്ടി ഒരു വഴിയിലങ്ങ് പ്രവേശിച്ചാൽ
അള്ളാഹു അവന് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും.
നോക്കണം സഹോദരങ്ങളെ, ദീൻ പഠിച്ചാൽ എളുപ്പമാക്കി കൊടുക്കുമെന്നല്ല,
ദീൻ പഠിക്കുന്നതിന് വേണ്ടി ആ മാർഗത്തിലേക്കൊന്നിറങ്ങിയാൽ തന്നെ
സ്വർഗത്തിലേക്കുള്ള വഴി അവന് അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും.
പഠിക്കാൻ വേണ്ടി നീ കുറച്ചുനേരം ദീൻ പഠിക്കുന്നതിന് വേണ്ടി കുറച്ചുനേരം നീ മാറിയിരിക്കുകയാണ്,
അതിന് തയ്യാറാവുകയാണ്, അതിന്റെ സൗകര്യങ്ങൾ ഒരുക്കി വെക്കുകയാണ്,
അപ്പോൾ മുതൽ അല്ലാഹു നിനക്ക് സ്വർഗം എളുപ്പമാക്കി തുടങ്ങിയിരിക്കുന്നു.
ദീൻ പഠിക്കുന്നതിന് വേണ്ടി നീ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്,
അപ്പോൾ മുതൽ അല്ലാഹു നിനക്ക് സ്വർഗം എളുപ്പമാക്കി തന്നു തുടങ്ങിയിരിക്കുന്നു.
എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനീ പഠനത്തിന്റെ ഏറ്റവും മഹത്തരമായ ഒരു രൂപം പറയുകയാണ്.
അവിടുന്ന് പറഞ്ഞു, വമജ്തമഅ ഖൗമുൻ ഫീ ബൈതിൻ മിൻ ബുയൂതില്ലാ,
അല്ലാഹുവിന്റെ ഭവനങ്ങളിൽ ഏതെങ്കിലും ഒരു ഭവനത്തിൽ കുറച്ചാളുകൾ ഒരുമിച്ച് കൂടുകയാണ്.
യത്ലൂന കിതാബല്ലാഹ്,
അവരല്ലാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യുന്നു.
വയതദാറസൂനഹു ഫീമാ ബൈനഹും,
അവർക്കിടയിൽ അവർ ഖുർആൻ പഠിക്കുന്നു.
അങ്ങനെ അവർ മസ്ജിദിൽ കൂടിയിരുന്ന് ഈ പറഞ്ഞ പ്രവൃത്തി ചെയ്താൽ,
ഇല്ലാ നസലത്ത് അലൈഹി മുസ്സകീന,
അല്ലാഹുവിന്റെ അരികിൽ നിന്നുള്ള സമാധാനം അവർക്കുമേൽ വർഷിക്കാതിരിക്കുകയില്ല.
വഗശിയത്തുഹുമുർ റഹ്മ,
അല്ലാഹുവിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം അവരെ മൂടാതിരിക്കുകയില്ല.
വഹഫത്തുഹുമുൽ മലായിക,
അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ മലക്കുകൾ അവരെ വലയം ചെയ്യാതിരിക്കുകയില്ല.
വദകറഹുമുല്ലാഹു ഫീമൻ ഇൻദ,
അല്ലാഹു അവരെക്കുറിച്ച് അവന്റെ അരികിൽ, അവന്റെ മലക്കുകളുടെ അരികിൽ അവരെക്കുറിച്ച് അല്ലാഹു സ്മരിക്കാതിരിക്കുകയില്ല.
സുബ്ഹാനല്ലാഹ്, എത്ര വലിയ നിഅമത്തുകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ പറഞ്ഞത്.
അവർക്ക് സമാധാനമുണ്ടാകും,
അവരുടെ മേൽ ശാന്തി ഇറങ്ങുന്നതാണ്,
അല്ലാഹുവിന്റെ മലക്കുകൾ അവരെ പൊതിയുന്നതാണ്,
അല്ലാഹു സുബ്ഹാനഹു വതആല അവരെക്കുറിച്ച് അവന്റെ മലക്കുകളുടെ അരികിൽ സ്മരിക്കുന്നതാണ്.
സഹോദരങ്ങളെ, നമ്മുടെ ദിവസങ്ങൾക്കിടയിൽ, നമ്മുടെ ആഴ്ചകൾക്കിടയിൽ ദീൻ പഠിക്കുന്നതിനു വേണ്ടി മസ്ജിദുകളിൽ കൂടിയിരിക്കുക എന്നത് നമ്മുടെ ടൈം ടേബിളുകളിൽ നമ്മുടെ നിശ്ചയിക്കപ്പെട്ട കാര്യങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട കാര്യമാണ്. മസ്ജിദിൽ വന്നിരിക്കുക എന്നത് ചില ആളുകൾ ദീൻ പഠിക്കുന്നതിനു വേണ്ടി മറ്റ് സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തും, പുസ്തകം വായിക്കും, അതുപോലെ തന്നെ ക്ലാസുകൾ കേൾക്കും. പക്ഷേ മസ്ജിദിലേക്ക് വന്നിരിക്കുന്നത് അവരിൽ പലരും ഉപേക്ഷിച്ച വട്ടാണ്. സഹോദരങ്ങളെ, മസ്ജിദിലേക്ക് ദീൻ പഠിക്കുന്നതിനു വേണ്ടി വന്നിരിക്കുന്നതിന് വലിയ പ്രതിഫലമുണ്ട്. ധാരാളം നിഅമത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവർത്തിക്ക് വാഗ്ദാനം ചെയ്തതായി ഹദീസുകളിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളെ കൊണ്ട് കഴിയാവുന്ന രൂപത്തിൽ ആ പറഞ്ഞ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങൾ തെറ്റുകൾ പുറത്തു നൽകുകയും നമ്മുടെ നന്മകൾ അവയിലെ കുറവുകൾ പരിഹരിച്ചുകൊണ്ട് സ്വീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാത്തി വ ഖാദിൽ ഹാജാത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വ അദില്ല അശ്ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വ അദില്ല അശ്ശിർക വൽ മുശ്രികീൻ. വഹാദാ വല്ലാഹു തആല അഅലമു ബിസ്സവാബി വ സല്ലല്ലാഹു വസല്ലം വ ബാറക അലാ നബിയിനാ മുഹമ്മദ് وعلى آله وصحبه وسلم.